ദിവസത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
I praise God for a blessed day that he has given us.
നിന്റെ ഹൃദയത്തിൽ കർത്താവ് വളരെ ശക്തമായി ഇടപെടുന്ന ചില വേദഭാഗങ്ങളുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം.
There is something that the Lord is strongly convicting me that I should share, and that is from the book of Exodus,
33-ാം അധ്യായം,
chapter 33.
അതിന്റെ 18-ാം വാക്യം,
And verse 18.
18-ഉം 19-ഉം വായിക്കാം.
18 and 19.
അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു.
നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ.
Please show me your glory.
ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്.
This is the prayer of a man.
നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ.
That you must show me your glory.
എന്റെ മറുപടി,
And the answer to this.
എന്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുവാൻ ഇടയാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും.
And I will make all my goodness pass before you and will proclaim before you my name.
അടുത്ത ആ ഭാഗമാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. പിന്നെ ഞാൻ ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം.
I will come back to this passage once we go ahead.
ഇപ്പോൾ ഈ ബിഹൈൻഡ് ദി ബി പാർട്ട് ഒന്ന് ശ്രദ്ധിക്കാം.
Let's pay attention to the B part.
കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും.
And I will be gracious to whom I will be gracious and will show mercy on whom I will show mercy. Let us pay attention.
വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
It is a very important verse.
കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും.
I will be gracious to whom I will be gracious.
കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും.
And will show mercy on whom I will show mercy.
ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയുക.
This is talking about an attribute of God.
എനിക്ക് കരുണ തോന്നുന്നതിനോട് ഞാൻ കരുണ കാണിക്കുന്നു.
That I will be merciful to whom I show mercy.
ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് കോട്ട് ചെയ്യുന്നുണ്ട് റോമാലേഖനത്തിൽ.
In the book of Romans, Paul is quoting this verse.
നമ്മൾ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വാക്യം കൂടിയാണത്.
It is a verse around which we have a lot of negative thoughts.
ഞാൻ ഏശാവിനെ ദോഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു.
Esau I hated and Jacob I loved.
ദൈവത്തെ കുറിച്ച് ഏറ്റവും മോശമായിട്ട് ആൾക്കാർ പിക്ചറൈസ് ചെയ്തൊരു വാക്യമാണത്.
Is a very negative picture that is denoted by this verse.
Partiality kaanikkunna devam,
and that God is a God who shows partiality.
Allado,
that is not so.
Ee parishuddhanaya devathinu engane partiality kaanikkan kazhiyum?
How can this holy God show partiality?
Nammala vakyam manasilakkiyathinte kulappava.
It is because we've understood the verse wrongly.
അല്ലെങ്കിൽ ആരെങ്കിലും ഈ വാക്യം വ്യാഖ്യാനിച്ചതിന്റെ കുഴപ്പമോ?
Or maybe it is because the interpretation of this verse was wrong.
ഈ അവിടെ തന്നെ തൊട്ട് മൂലത്തെ വാക്യം അതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ കർത്താവ് ഈ മോശയുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഇവിടെ പറയുകയാണ്. എന്റെ മഹിമയൊക്കെയും ഞാൻ നിന്റെ മുൻപാകെ കടക്കുവാൻ ഇടയാക്കും.
I will make all my goodness pass before you.
യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും.
And will proclaim before you my name, the Lord.
കണ്ടോ, യഹോവയുടെ നാമത്തെ ഞാൻ ഘോഷിക്കും.
That the name of the Lord will be proclaimed.
എന്താണ് യഹോവയുടെ നാമം?
What is the name of the Lord?
മോശ ചോദിച്ചപ്പോൾ ആദ്യം ദൈവം കൊടുത്തൊരു മറുപടി ഉണ്ട്.
The first thing that the Lord answers when Moses asks is,
മോശേ കർത്താവേ, മുൾപ്പടപ്പിൽ പ്രത്യക്ഷമായപ്പോൾ യോശുവയുടെ പേരെന്താ കർത്താവേ?
when he was manifest in the burning bush, he asked him, "What is your name?"
ദൈവം പറഞ്ഞു, "I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു."
And the Lord replied saying, "I am the one that I am."
എന്ന് പറഞ്ഞാൽ എന്നോട് സമനായിട്ട് വേറെ ആരുമില്ല.
That there is no one equal to me.
എന്നോട് കമ്പയർ ചെയ്യാൻ വേറെ ആരുമില്ല.
There is no one who can compare to me.
ഞാൻ എല്ലാത്തിനും completely വ്യത്യസ്തനായ ദൈവമാണ്.
I am different from everyone and unique.
എല്ലാ ബീയിങ്ങിൽ നിന്നും വ്യത്യസ്തനായ ഒരു ബീയിങ് ആണ് ഈ ദൈവം.
I am unique from every single being.
ആദ്യത്തെ മറുപടി അതായിരുന്നു.
That was the first answer.
രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ, തേജസ് കാണിക്കണമേ, നിന്നെ തന്നെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ അടുത്ത മറുപടി കൊടുക്കുക.
And the second time when he was asked, "Can you reveal yourself? Please reveal your glory to me." The second answer comes forth.
എന്റെ തേജസ് നിന്റെ മുൻപാകെ കടന്നു പോയിട്ട് യഹോവയുടെ നാമത്തെ ഞാൻ ഘോഷിക്കും.
That I will make all my goodness pass before you and I will proclaim before you my name, the Lord.
എന്താ ഘോഷിച്ചേ?
What was proclaimed?
ഘോഷിച്ചോ?
Was there any proclamation?
എന്താ ഘോഷിച്ചേ?
What was proclaimed?
നമ്മൾ ആകപ്പാടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, യഹോവയുടെ പുറഭാഗം മോശ കണ്ടു.
We say is that Moses saw the trailing back of the Lord.
ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ള ഒരു കാര്യം.
Many times I think we have not understood what that really means.
കാരണം മനസ്സിലാക്കാനാണ് ഒരു കൃപ ഇല്ല ഇതുവരെ.
We have not received grace to understand it yet.
പക്ഷേ അടുത്ത കാര്യം എനിക്ക് മനസ്സിലായി.
But I understood the next thing.
യഹോവയുടെ നാമത്തെ ഘോഷിച്ചു.
That the name of the Lord was proclaimed.
34th chapter.
Verse 34.
അതിന്റെ അഞ്ചാം വാക്യം.
Chapter 34 and verse 5.
അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു.
ആ കണ്ടോ, യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ നാമത്തെ ഘോഷിച്ചു.
The Lord descended in the cloud and stood with him there and proclaimed the name of the Lord.
എന്താ ഘോഷിച്ചത്?
What was proclaimed?
8th വാക്യം.
Verse 8.
എന്നാറെ മോശ ബദ്ധപ്പെട്ട് സാഷ്ടാംഗം.
സോറി, 6th വാക്യം. 6th വാക്യം.
യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്നാൽ.
യഹോവ അവന്റെ മുൻപാകെ കടന്നു ഘോഷിച്ചതെന്തെന്നാൽ.
യഹോവ യഹോവയായ ദൈവം, കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ, ആയിരം ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ.
അപ്പൊ എന്ത് ദൈവത്തിന്റെ നാമം എന്താ?
So what is really the name of the Lord?
Enda devathinte naamathe Jehovah thanne ghoshikkunnu enganeyanu ariyamo?
What is the reason why Jehovah himself proclaims the name of the Lord?
Jehovah Jehovahaya devam.
The Lord God.
Compassionate.
A God who is merciful.
Karunayum krubayum ullavan.
One who is merciful and gracious.
Deerghakshamayum mahadeyam vishwasthathayum ullavan.
Who is slow to anger, abounding in steadfast love and faithfulness.
Aayiram aayirathinu devaalikkunnavan.
Keeping steadfast love for thousands.
Agrithyavum adikramavum paapavum kshamikkunnavan.
Forgiving iniquity and transgression and sin.
Adutha vaakyam parayana, kuttamullavane veruthe vidathe.
But who will by no means clear the guilty?
ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ ദൈവം അങ്ങ് വെളിപ്പെടുത്തുകയാണ്.
The Lord is revealing his whole heart here.
കരുണ നിറഞ്ഞിരിക്കുക.
That he is full of mercy.
കൃപ നിറഞ്ഞിരിക്കുക.
He is gracious.
ദയ നിറഞ്ഞിരിക്കുക.
That he is filled with the love.
സ്നേഹം നിറഞ്ഞിരിക്കുക.
He is filled with love.
ക്ഷമിക്കാനായിട്ട് മനസ്സ് കാണിച്ചിരിക്കുക.
He is one who has his heart set on being on forgiving.
ഇത്രയും എല്ലാം ചെയ്തിട്ട്,
and even after all of this,
ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഒരു വാക്ക്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ മനസ്സില്ലാത്തവനെ വെറുതെ വിടത്തില്ല, അത്രേ ഉള്ളൂ.
He's saying that even after saying all of this, if you do not have a heart to turn to me in repentance, I will not leave him.
എന്ന് പറഞ്ഞാൽ 1000 ദിവസം കരുണ കാണിച്ചിട്ട് അന്നിട്ടും തിരിയാത്ത ഒരുവനോട് ഒരു ദിവസം ഒന്ന് പറയടാ, ഇവിടെ വിടാൻ പറ്റത്തില്ല, കാരണം ഇത്രയും കരുണ കാണിച്ചിട്ട്. അതതിന്റെ അർത്ഥം.
So the meaning of this is, after showing mercy for 1000 days, a person, if he does not turn to the Lord even for a day, he will not be left alone.
അവിടെ മനസ്സ് കാണിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല.
It's not because he doesn't have the heart for it.
ഇവനെ എങ്ങാനും ദൈവം ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ കൊളവാക്കും. പിന്നെ ഇനി സ്വർഗം സ്വർഗമായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതാണ് എന്റെ കാര്യം.
Because if such a person is let into heaven, the whole functionality of heaven will break down.
കാരണം പിന്നെ അവനെ വേറെ എവിടെയെങ്കിലും ഒതുക്കിയില്ലെങ്കിൽ സംഭവം വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ നമ്മളാണെന്ന് പറയത്തില്ലേ, ദൈവമേ ഈ സ്വർഗരാജ്യം പ്രതീക്ഷിച്ച് ഇവിടെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളാണെന്ന് പറയും.
When we also think that somehow I want to go to heaven and live in peace, seeing this person, we will go and tell the Lord that I've lost all my peace because of him.
പിന്നെ അതിനേക്കാൾ ഒരു കാര്യം കൂടിയുണ്ട്.
There's one more thing beyond this.
അവനും വലിയ താല്പര്യമൊന്നും ഇവിടെ വരണമെന്ന്.
He also doesn't greatly desire to be there.
ഈ ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് ഇത്രയും കേട്ടിട്ട് വരാത്ത ഒരുവന് താല്പര്യമില്ല ഈ വഴിക്ക് വരാൻ.
That despite hearing so much about the kingdom that he is preparing, if he doesn't want to come, he really doesn't desire to do so.
ഞാൻ പറഞ്ഞ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്.
Let us not mistake God.
എനിക്ക് സഹോദരിമാരെ ഒരു യഹോവയുടെ നാമത്തെ കുറിച്ച് ഒരു ബൈബിൾ സ്റ്റഡി ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
I know that the sisters have started a Bible study on the names of the Lord.
ഈ ഒരു വാക്യത്തിന്റെ പ്രകാശനം വന്നപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം അവരുടെ ബൈബിൾ സ്റ്റഡിയിൽ നിന്നിരുന്നതൊക്കെ ഒന്ന് കേൾക്കണമെന്ന്.
When I received light about this, I also had a desire to sit in their Bible study.
ആ ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ ദിവ്യ സ്വഭാവങ്ങളുടെയും സം ടോട്ടൽ ആണ്.
The name of the Lord is actually a sum total of all his attributes come together.
അപ്പോൾ ഇതിൽ ഓരോന്നും എടുത്ത് പഠിക്കുന്ന എത്ര മനോഹരമാണല്ലേ.
So how beautiful it is when we take each one of them and study.
കരുണയുള്ള ദൈവം.
That he is a merciful God.
അതവന്റെ പേരാ.
That is his name.
കൃപയുള്ള ദൈവം.
One who is gracious.
മനസ്സരിവുള്ള ദൈവം.
One who is slow to anger.
സ്നേഹിക്കുന്ന ദൈവം.
One who loves.
ക്ഷമിക്കുന്ന ദൈവം.
One who forgives.
അതാണ് ദൈവം അങ്ങനെയാ തന്റെ നാമത്തെ ഘോഷിക്കുന്നത്.
That is how the Lord proclaims his name.
പക്ഷെ അതേ സമയം തന്നെ അവൻ ആരാണ്?
But at the same time, who is he?
അവൻ വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം അത്യുന്നതനായ ദൈവമാണ്.
He is one who is incomparable and beyond all.
അവനോട് തുല്യനായിട്ട് ആരുമില്ല.
There is no one who is his equal.
അവൻ സർവ ആഗ അവൻ സൃഷ്ടിച്ചതിന്റെ അകത്ത് പോലും അവനെ ഒതുക്കാനായിട്ട് കഴിയത്തില്ലെന്ന്.
We cannot limit him even to his own creation.
ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഇതിന്റെ അകത്ത് പോലും ഒതുക്കാൻ കഴിയാത്ത സർവവ്യാപിയായ സർവശക്തനായ മഹത്വവാനായ ദൈവം.
And he is one who cannot be limited to all that is seen and unseen. He is omniscient and omnipresent and omnipowerful.
അത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി.
That was something that was revealed to Moses.
എന്നിട്ട് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട ഒരു ട്രൂത്ത് ലേക്ക് നമ്മൾ വരിക കേട്ടോ.
And we are coming to a very important truth.
എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു.
And he told him one thing.
എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും.
That I will show mercy to whom I have mercy on.
എനിക്ക് കൃപ തോന്നുന്നവനോട് ഞാൻ കൃപ കാണിക്കും.
I will be gracious to the one who I have gracious to.
നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാ.
And I think for us this is one of the most important verses. This is one verse on which we stand.
കരുണ കാണിക്കാൻ യാതൊരു സാഹചര്യവും അവകാശമില്ലാത്ത നമ്മൾ.
When we were absolutely not worthy of receiving this mercy.
പിതാക്കന്മാരുടെ പാരമ്പര്യം പരിശോധിച്ചാൽ കരുണ കാണിക്കാൻ യാതൊരു സാധ്യതയുമില്ല.
When we examine all the deeds and the works of our forefathers, we have no place to receive mercy.
നമ്മുടെ ജീവിതം നോക്കിയാൽ കരുണ കാണിക്കാനുള്ള യാതൊരു സാധ്യതയില്ല.
There is absolutely no chance for us to receive this mercy.
എന്നാലും കരുണ കാണിച്ചു.
And yet he showed mercy on us.
റോമാലേഖനം 9-ാം അധ്യായം.
Romans chapter 9.
അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തിലേക്ക് ഒന്ന് മടങ്ങി വരണം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് എന്റെ ചിന്ത.
I believe this is a very important passage and we would like to come back if we have more time.
റോമാലേഖനം 9-ാം അധ്യായം.
Romans chapter 9.
അതിന്റെ 15-ാം വാക്യം.
And verse 15.
എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു.
നേരത്തെ പറഞ്ഞ വാക്യം കേട്ടോ, താഴേക്ക് വായിച്ചു.
അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്.
ഓ കണ്ടോ, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ.
See, it says, so then it depends not on human will or exertion, but on God who has mercy.
ഈ വാക്യം ഒത്തിരി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാർ.
Many people have mistaken this verse.
അതുകൊണ്ട് വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
So we don't really need to do anything.
പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല.
We don't even need to pray.
കാരണം ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലും അല്ലെന്നേ.
Because it's not on human will or exertion.
നമ്മൾ ഈ ഒരു വാക്യത്തിന്റെ അകത്ത് ഒത്തിരി മാനുഷ്യ എക്സ്പ്ലനേഷൻ വരുന്നതാണ് ഈ പ്രശ്നം.
It's because a lot of human explanation is being put into these verses.
ഇത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ വാക്യമല്ല ഇത്.
It's not just a verse that I'm taking to establish what I'm saying.
താഴേക്ക് വായിച്ചു.
Let's read further.
ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവചനത്തിൽ പറവനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകിയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എടുത്തു നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്നും ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ?
ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തോട് ഇച്ചിരി ദേഷ്യം തോന്നുന്നുണ്ടല്ലേ?
When we read this verse, we might be a little angry with God. What do you think so?
ഫറവോനെ ദൈവം കഠിനനാക്കി.
The Lord hardened Pharaoh.
എന്നാലും ഏശാവിനോട് ചെയ്ത ഇച്ചിരി കട്ടിയായി പോയി.
And yet what was done to Esau was not very just.
ഇല്ലേ?
What do you think so?
ഇച്ചിരി കൂടെ താഴേക്ക് വായിക്കണം.
Let's read a little further.
22-ാം വാക്യം.
എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചു എങ്കിൽ എന്ത്?
ഇംഗ്ലീഷിലോട്ട് വായിച്ചു. 22-23.
What if God, desiring to show his wrath and to make known his power, has endured with much patience vessels of wrath prepared for destruction, in order to make known the riches of his glory for vessels of mercy, which he has prepared beforehand for glory?
സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു.
Let's pay attention here.
തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ.
To make known the riches of his glory.
തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ.
Glorious vessels of mercy who have been prepared beforehand.
ആരെക്കുറിച്ച പറയുന്നത്?
Who is this talking about?
ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു ചെല്ലാൻ അവകാശമുള്ള ഒറ്റം കൂട്ടരേ ഉള്ളായിരുന്നു, അത് യഹൂദന്മാരായിരുന്നു.
There was only one people group that was worthy of going into God's presence, and that was the Israelites.
പക്ഷേ തുടങ്ങിയതും ഒരു യഹൂദന്മാർക്ക് അങ്ങനെ തുടങ്ങിയതും ഒരു കരുണയുടെ തുടക്കത്തില.
But even for them, the starting was that of mercy.
ദൈവം അബ്രഹാമിനോട് കരുണ കാണിച്ച് അവനെ തിരഞ്ഞെടുത്തു.
God showed mercy to Abraham and he was chosen.
വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ ആ ദേശത്ത് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു, കരുണ കാണിച്ചു.
Abraham, who worshipped idols, God showed mercy on him and chose him.
Abrahamine kodutha vaagdathu nimittam thalamuragalode devan karuna kaanichu.
And through the promise that the Lord had Lord gave Abraham, he had mercy on his children and generations.
Appozhum nammude vidakkanmar Ammoninte Moabinte 10th thalamura polum Yehovayude sannidhiyil praveshikkirunna pramanam.
And yet the law was unto the 10th generation of the people of Moab and the others, they were not to enter into the Lord's presence.
Ammoninne Moabinte condition angane anengil nammada kaaryam ennu paranja nammada oru 150 thalamurayodu polum adukkirunnulla.
If it was until the 10th generation for them, for us it would probably be the 150th generation.
Annitte ennodu karuna kaanichu,
and he showed mercy on me.
Tande tejasinte dhanam എന്നിൽ വെളിപ്പെടുത്തി.
That the riches of his glory was manifest in me.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ തന്റെ ദൈവത്തിന്റെ കരുണ എന്റെ മേലേക്ക് വന്നു.
Only because I believed in the name of the Lord Jesus, that mercy came upon me.
ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം എന്റെ ജീവിതത്തിൽ വന്നു.
The riches of his glory came to me.
എന്റെ ഒരു യോഗ്യത കൊണ്ടല്ല.
It is not because of any worthiness that I have.
എന്റെ അപ്പന്റെ യോഗ്യത കൊണ്ടല്ല.
Not because of my father's worthiness.
എന്റെ ജീവിതം കൊണ്ടല്ല.
It is not because of my life.
ദൈവത്തിന്റെ കരുണ എന്നെ തേടി വന്നു.
It was God's mercy that came seeking for me.
അടുത്ത വാക്യം.
Let's read the next verse.
എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും.
ഇംഗ്ലീഷ് ഉണ്ടോ വായിച്ച വാക്യം?
Those who were not my people, I will call as my people, and her who was not my beloved, I will call beloved.
എന്റെ ജനമല്ലാത്ത ഇസ്രായേൽ മാത്രമായിരുന്നു ദൈവത്തിന്റെ ജനം.
Israel alone was the people of God.
നമ്മളാരും ദൈവത്തിന്റെ ജനമേ അല്ലായിരുന്നു.
We were not at all his people.
നമ്മുടെ പിതാക്കന്മാരും അല്ലായിരുന്നു.
Our forefathers also were the same.
എന്നാൽ ജനമല്ലാത്തവരോട് ജനമെന്ന് വിളിക്കാൻ ദൈവത്തിന് കരുണ തോന്നി.
And yet God was merciful to call a people who were not his people, his own people.
ഇനി അത് മാത്രമല്ല.
And not just that.
ജനമെന്ന് വിളിക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം.
Most important thing is not just being called a people.
എന്റെ പ്രിയല്ലാത്തവളെ എന്റെ പ്രിയ എന്ന് ഞാൻ വിളിക്കും.
He says that she who was not my beloved, I will call my beloved.
Endha namme vilikkune?
What is he calling us?
Beloved. Intimacy ede ettum pradhanapetta vaakkana beloved.
The most important thing in intimacy is this word beloved.
ദൈവം തൻ്റെ മക്കളെ നോക്കി, തൻ്റെ മണവാട്ടിയെ നോക്കി, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും നോക്കിയിട്ട് ദൈവം പറയുകയാണ്, മൈ ബിലവഡ്.
The Lord is looking at each one of us, his children, his beloved, those who have believed in him and have become his bride. He's looking at us and saying that you are my beloved.
പണ്ടൊരു ദേവദാസൻ ഭാര്യയെ പരിചയപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു.
Once a pastor, when he was introducing his wife,
ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കൂടെ കഴിഞ്ഞ ദിവസം ഉടമ്പടി പോയിരുന്നു.
He said, me and my beloved, we went to one place.
ഞാൻ പെട്ടെന്ന് വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ.
And I immediately paid attention to that word.
എന്താണ് ആ വാക്ക്?
What did he say?
ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും.
Me and my beloved.
അത് പുള്ളി ഒരു അടുത്ത പടിയിലേക്ക് കടന്ന സംസാരിച്ചേ.
Went on to the next level and
ഞാനും എന്റെ ഭാര്യയും കൂടെ ചന്തയ്ക്ക് പോയി. നമ്മൾ അങ്ങനെ പറയുന്നു.
Usually say me and my wife we went to the market.
ഇവിടെ ഞാനും എന്റെ പ്രിയപ്പെട്ടവളും.
He says me and my beloved.
ഭർത്താവ് അങ്ങനെ വിളിച്ചില്ലേലും കർത്താവ് അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ.
Even if your husband doesn't call you that, the Lord will call you that.
ഭാര്യ അങ്ങനെ വിളിച്ചില്ലേലും കർത്താവ് അങ്ങനെ വിളിക്കുന്നുണ്ട്.
If your wife doesn't call you that, the Lord calls you that.
കർത്താവ് അങ്ങനെ വിളിക്കുന്നത്.
That's how the Lord calls us.
ചിലർ വിളിക്കുന്നില്ലേ ഹണി.
Some people call their spouse honey.
അതിനെ സംഭവം.
That is what this is.
My beloved. നമുക്ക് അതിന്റെ ഒരു ആഴം ഇതുവരെ മനസ്സിലായിട്ടില്ല.
We've not really understood the depth of it.
നമുക്ക് ആഴം മനസ്സിലാകുന്ന ആൾക്കാരെ കണ്ടറിയാം, അവർ ഭയങ്കര എൻകറേജ്ഡ് ആണ്.
We know the people who have understood the depth of it. They are always encouraged.
അവർ വലിയ സന്തോഷത്തിൽ എപ്പോഴും ജീവിക്കുന്നു.
They are always living in this joy.
പ്രശ്നങ്ങളൊക്കെ വന്നാലും,
even if there are problems,
പോരാട്ടങ്ങളൊക്കെ വന്നാലും,
even if there is opposition,
ഒരു വലിയ സന്തോഷമാ.
They are always in this joy.
കാരണം എന്താ?
What is the reason?
ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനാണ്, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവളാണ്.
Because he or she knows that they are his beloved.
ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഭർത്താവേ, ഈ ദൈവദാസൻ ഭർത്താവ് ഈ പ്രിയപ്പെട്ടവൾ എന്ന് വിളിച്ചപ്പം ഭാര്യ ഭയങ്കര പെർഫെക്റ്റ് ആണോ?
The pastor that I earlier mentioned, when he called her beloved, is it because she was very perfect?
ullodi choicharen kaiyum so choichappothen chai kittil 5 minute kaiyna chai vanne adhekam vena parayum.
If you ask him, he might say that I received my tea 5 minutes late.
Njan vannittu vannu keriyappothen enna parnu avlu pillarude kooda irunne enne onnu sadhikku polum cheyidilla.
He might say that when I came home tired, she did not even look at me or bother about me. She was looking after the children.
Annalu parayum ende priyappettavul.
And yet he will say that she is my beloved.
നമുക്ക് ഈ ദിവസങ്ങൾ അതിന്റെ ഒരു വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കാം.
Let us pray in these days for a light in that.
ഈ വചനങ്ങൾ എന്റെ ജീവിതത്തിൽ conviction ആയിട്ടൊന്ന് മാറട്ടെ.
That these words would result in conviction in my heart.
വചനം ഒന്ന് മാംസമായി തീരട്ടെ.
That this word really have flesh in it.
എന്റെ മണവാളനാണെന്നുള്ള തിരിച്ചറിവിൽ എപ്പോഴും ജീവിപ്പാനുള്ള കൃപ തരണേ.
That I would live in this conviction that he is my bridegroom.
നമ്മളെ കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തിൽ കർത്താവ് എന്ന ബോധ്യമാണ്. അതായത് ഞാൻ ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ എന്റെ വലത്തുഭാഗത്ത് കണ്ടിരിക്കുന്നു.
The other day I was thinking that David said that I have seen him at my right hand.
ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉടനെ ഉണ്ടല്ലോ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, ഞാൻ എന്റെ കർത്താവിനെ എന്റെ ഇടതുഭാഗത്ത് കണ്ടിരിക്കുന്നു.
And when I was praying, I was thinking that I have seen my Lord on my left side.
ഈ മണവാട്ടി വലത്തുഭാഗത്താണ് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നത്.
Because the bride always stands on the right side dressed in ophir gold.
அப்ப நான் மனவாட்டியானே என் இடது வசத்தானே கர்த்தாவ நிக்கனே.
Because if I am the bride, the Lord should be standing to my left.
அப்ப நான் தாவீதினோடு പറയും, தாவீதே என் இடத்தும் ஈ மனவாளன் உண்டு.
So I tell David that this bride is also on my left.
എൻ്റെ വലത്തുവശത്തോ അവനുണ്ട്.
He is there also on my right.
ദാവീദ് വീണ്ടും പറഞ്ഞു, എൻ്റെ കൺമുമ്പിൽ ഞാൻ യഹോവയെ കണ്ടിരിക്കുന്നു.
And the Lord said that David said that I have always praised the Lord before my eyes.
എൻ്റെ കൺമുമ്പിലും അവനുണ്ട്.
And in front of my eyes I have placed him.
അത് എത്രത്തോളം തിരിച്ചറിയുന്നു, അങ്ങനെയുള്ളവർക്കാണ് ആ പരമാനന്ദത്തിൽ ജീവിക്കാനായിട്ട് കഴിയുന്നത്.
The extent to which we realize this is the extent to which we will enjoy that Christian life.
ഞാൻ ഇത്രയും പറഞ്ഞു എന്നൊന്നും അറിയാമോ?
What is it that I'm trying to say?
ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ കർത്താവ് പ്രിയ എന്ന് വിളിക്കുക.
We who were not at all worthy, he is calling us my beloved.
നന്നായിട്ടല്ല കേട്ടോ അത്.
It's not because we have improved or become better.
പെർഫെക്റ്റ് ആയിട്ടല്ലെന്ന് കേട്ടോ.
ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ഹാവ് ബിക്കം പെർഫെക്റ്റ്.
ഇത് പറയുമ്പം ഇത് വിളിച്ചത് രക്ഷിക്കപ്പെട്ട ഉടനെയുള്ള സംഭവം പറയുന്നേ.
ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് സെഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വി ആർ സേവ്ഡ്.
വീണ്ടും ജനിച്ചപ്പോൾ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ,
വെൻ വി ബിലീവ്ഡ് ഇൻ ദി ലോർഡ് ജീസസ് ആൻഡ് വർ ബോൺ അഗൈൻ,
യേശു വിളിക്കുകയാണ് മൈ ബിലവഡ്.
ജീസസ് ഈസ് കോളിംഗ് us that you are my beloved.
എൻ്റെ പ്രിയ,
that you are my beloved.
കുറച്ചുകൂടി പറയാണെങ്കിൽ എൻ്റെ എല്ലാം എല്ലാം.
And if you have to say a little more, then you are my all in all.
എൻ്റെ ചങ്കാമോനെ നീ.
You are my heart.
എൻ്റെ ചങ്കാമോളെ നീ.
You are my heart.
ഇങ്ങനെ കർത്താവ് വിളിക്കുന്നു.
This is how the Lord calls us.
ഇതാ പൗലോസ് പറഞ്ഞു തന്റെ തേജസ്സിന്റെ ധനം നമ്മിൽ വെളിപ്പെടുത്തിയെന്ന്.
And this is what Paul is referring to when he says that the riches of his glory are manifest in us.
Amazing. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. നമുക്ക് എന്നാ പുറപ്പാട് 33 മടങ്ങി വരാം.
Let us come back to Exodus chapter 33.
എന്റെ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത ഒരു വേദഭാഗമാണിത്.
This is a portion of the scriptures that has really challenged me in these past days.
ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്.
A man is praying.
എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാമോ?
What is he praying?
നിന്റെ തേജസ് കാണിച്ചു തരണമേ.
That you must show me your glory.
നിന്റെ തേജസ് കാണിച്ചു തരണമേ.
Show me your glory.
ഇത് എപ്പോഴാ പ്രാർത്ഥിക്കുന്നത് അറിയാമോ?
And do you know when he is praying this?
എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്?
When is it?
സീനായി പർവ്വതത്തിലേക്ക് മോശെ ചെന്നു.
മോസസ് വെന്റ് ടു മൗണ്ട് സീനായി.
അവിടെ ചെന്ന് ദൈവം പ്രമാണങ്ങൾ കൽപ്പലകയിൽ ദൈവം മോശെക്ക് എന്ത് ചെയ്തു? എഴുതി കൊടുത്തു.
And the Lord wrote the commandments on tablets and gave it to Moses.
ഈ രണ്ട് കൽപ്പലകളും പ്രമാണങ്ങളും പിടിച്ചുകൊണ്ട് മോശെ താഴേക്ക് ഇറങ്ങി വരികയാണ്.
And Moses is descending carrying those two stone tablets and walking down.
അപ്പോൾ നോക്കിയപ്പോൾ താഴെ അഹരോനും ഒക്കെ ചേർന്ന് കാളക്കുട്ടി ഉണ്ടാക്കി വലിയ ആരാധന നടക്കുകയാണ്.
And when he is coming down, he sees that Aaron and the other Israelites, they forged a calf and they are worshiping it.
Moshe enda cheyyanu ariyamo?
And do you know what Moses did?
Devam sonda kai kond ezhuthi kodutha kalpana erinjodachu.
He broke the stone tablets with which the Lord himself had written. He broke it.
Desham thirunnilla.
And his anger did not subside.
Aharone vilichu.
He called Aaron.
Kaalakuttiya idichu podichu.
And he powdered the golden calf.
Adine engane idichu podichu nanu aalochikkunne.
I was just thinking how he must have done that.
Korayokke podiyai kaanum pinne baakiyol kashnam irikkum.
Much of it would have been powdered, but it was all pieces
kalaki.
He mixed all of it in the water.
Queue aayittu nikkada.
And he told them to stand in a queue.
Orerthinum vannu.
All of them came.
Idu kollayacha pande njangal yakoba pallile ee churukka kudikkan pirin churukka.
In the olden times in the
Catholic pallil undonu alle ingane churukka nu paranjaya arithilla kaippollam kudikkan tharum.
In the Catholic church also they have a bitter water that is given on Good Friday.
Ingane queue ninnu kudikkum.
And we all stand in a queue and drink.
Idu pole idellam kuda kalaki podichidichittu queue nikkada.
So in the same way, he broke all of this, crushed it into powder, put it in the water and gave it to them.
കാവളിനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
He forced open each of their mouths and poured it in.
ഞാൻ എന്റെ ഭാവന പറയാട്ടോ.
I'm just telling what I imagine.
ദേഷ്യം തീരുന്നില്ലെന്നു.
His anger is not subsiding.
എടുക്കടാ വാള്.
He told them to draw their swords.
വെട്ടടാ.
And he told them to cut.
ഇതെല്ലാം കഴിഞ്ഞു.
All of this was done.
പിന്നെ കർത്താവിന്റെ അടുക്കലോട് ചെല്ലുക.
And he is going again into the presence of the Lord.
എന്നിട്ട് പറയാണ്.
And he's saying,
നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണേ.
That you must show me your glory.
ഇന്നത്തെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
if I have to give for the practical example,
ഞാൻ നോക്കിയപ്പം ഇവിടെ ഒരാള്,
when I see there's this person,
വേറെ ഒരു ദൈവത്തിന്റെ നാമം ഒന്ന് പറഞ്ഞു.
He took the name of another god.
എനിക്ക് ദേഷ്യം വന്നു.
I was angry.
ഞാൻ ഈ ബൈബിൾ എടുത്ത് രണ്ടായിട്ട് ഇങ്ങോട്ട് വലിച്ചു കീറി.
I took this bible and tore it into two.
I cut it into pieces. വെള്ളത്തിട്ട് കലക്കി.
I mixed it in water.
അതുവിടെയുള്ള എല്ലാരെയും കുടിപ്പിച്ചു.
And I made everyone drink.
ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നാ തോന്നും?
What will you all think?
ഈ സംഭവമാണ് ഈ പുള്ളി ഇടിച്ചു പിടിച്ച് കളഞ്ഞത്.
This is exactly what he actually did.
ഈ കൽപ്പലകയാണ് പുള്ളി എറിഞ്ഞുടച്ചത്.
He took the commandments and he broke them.
ഇത് നമുക്ക് ഇവിടുത്തെ പ്രിന്ററുകാരൻ പ്രിന്റ് ചെയ്യുന്നെന്നല്ലേ പറയാം, മറ്റേത് ദൈവം സ്വന്തം കൈ കൊണ്ട് എഴുതി കൊടുത്ത സാധനമാണ്.
A bible is something that the printers print and give, but at that time the tablets were written by God.
എറിഞ്ഞുടച്ചു.
He threw it and broke it.
എന്നിട്ട് എന്ന് പറയുകയാണ് തേജസ് കാണിച്ചു തരണമെന്ന്.
And then he's saying that please show me your glory.
ദൈവത്തിന്റെ ഹൃദയം നാം ഒന്ന് അറിയണം.
We must understand the heart of God.
മനുഷ്യൻ മുഖത്തെ നോക്കുമ്പോൾ, പുറമേയുള്ളതിനെ നോക്കുമ്പോൾ, ദൈവം ഹൃദയം നോക്കുന്ന ദൈവമാണ്.
When man looks at the outer appearance, God looks at the heart within.
ഇതുപോലെയുള്ള ഒരേ ഒരു സംഭവം ഇനി ചരിത്രത്തിൽ ഉള്ളതായി തോന്നുന്നു.
I think this is a very unique incident in history.
അല്ല, ഇതിനോട് സമമായ വേറൊരു സംഭവം കൂടി ഉണ്ട്.
There's one more incident like this.
എന്താണെന്നറിയാമോ?
Do you know what that is?
യേശു ദേവാലയത്തിൽ ചെന്നു.
It is when Jesus entered the temple.
നേരെ അവിടെ ചെന്ന് കാളകളെയും ആടുമാടുകളെയും ഒക്കെ അഴിച്ചു വിട്ടു.
He is taking the cattle and the goat and the sheep and he is releasing them.
നാണ്യവിടങ്ങൾ മറിച്ചു കളഞ്ഞു.
And he is taking the tables and overturning them.
പ്രാവുകളെ പറത്തി വിടുന്നു.
He is releasing the doves.
ആ പാത്രം ആ കൂടുകളെല്ലാം എടുത്തു മറിക്കുക.
He is taking the cages and all of them and throwing them.
ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന്
and after all of this
അടുത്തെന്നാണ് അറിയിച്ചിരിക്കുന്നത്?
Do you know what is written next?
കുരുടരും മുടന്തരും ഒക്കെ അവന്റെ അടുക്കൽ വന്നു.
The blind and the lame they came to him.
അവൻ അവരെല്ലാം തൊട്ട് സൗഖ്യമാക്കി.
And he touched them all and healed them.
ഈ നാല് ചെയ്യുക കാളകളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതെല്ലാം മറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അറിയാം, ഇത് യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാ.
All these doves and the cat that were overturned and released, they were all meant for the sacrifice.
In the level parani mike eda taadi er eduthu vechu.
And if in today's language if you have to say, he threw this mic.
He pulpit eduthu ingode marichittu.
He overturned this pulpit.
Aa organ eduthu nelath adichu.
The keyboard was broken.
Ne albudapidiyana idellam kaiyna odane thanne adutha roshanthi sruri aarambikkiyana.
But I am surprised and amazed how immediately after this there is a healing ministry that starts.
Namak itrayam desham vannu kaniya pinne rendu divasavalum vena nammal adu normal aganayittu.
We get this angry beat, we will require around 2 days to become normal.
Avarana pillari vandu chocolate yodikkana poda ivadannu ippa chocolate yodikkanunda samayam.
If our children come and ask for chocolate, we would just hit them off and tell them.
Manishina desham vannikkumbodana ninde chocolate.
It's when you when man is angry that you're coming and asking him a chocolate.
ഇതാ ദൈവത്തിന്റെ കോപവും മനുഷ്യന്റെ കോപവും തമ്മിലുള്ള വ്യത്യാസം.
This is the difference between God's anger or wrath and ours.
മോശയുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള തീഷ്ണത നിറഞ്ഞിരിക്കുക.
It is the zeal of Moses's heart that is really being revealed there.
അങ്ങനെ ചെയ്യരുതാഞ്ഞു. അങ്ങനെ ചെയ്യരുതാഞ്ഞു. ഈ കൽപ്പന എറിഞ്ഞു ഉടക്കരുതാഞ്ഞു.
He should not have taken the tablets and broken them.
ദൈവം കൈകൊണ്ട് എഴുതി കൊടുത്തതല്ലേ?
This was something that the Lord wrote with his own hands.
അത് ചെയ്തിട്ട് പോലും
and despite that
ദൈവം അത് അതിനെ കണക്കിടുന്നില്ല.
The Lord is not counting it against him.
അതിന്റെ കാരണം മറ്റൊന്നുമല്ല.
The reason for that is nothing else.
മോശയുടെ ഹൃദയം ദൈവത്തിന് അറിയാം.
But that the Lord knew the heart of Moses.
കാര്യം തെറ്റി ചെയ്തെങ്കിലും
even if he did something wrong
ദൈവത്തോടുള്ള തീഷ്ണത പ്രതിയാ.
It was for the zeal that he had for God.
യേശു നിങ്ങൾ നോക്കി ആ ഒറ്റ പ്രാവശ്യമാണ് യേശു ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയത്.
It was only once that Jesus did that.
ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്യം ഓർമ്മ വരുന്നു, നിന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എരിവ് എന്നെ തിന്നുകളയുന്നു.
And the disciples remembered one word, that zeal for your house
ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, നമുക്ക് ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ കുറിച്ചും എരിവും ദേഷ്യമുണ്ട്.
ദൈവത്തെ
കുറിച്ചുള്ള തീക്ഷ്ണത ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ കുറിച്ചും
ദേഷ്യം.
പക്ഷെ മോശ നിങ്ങൾ ശ്രദ്ധിക്കണം.
But you must pay attention to Moses.
കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു.
And God gave a certificate to him.
മോശ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
And Moses is holding that certificate and standing.
ഭൂതലത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ.
He was the most humble person on the face of the earth.
നമ്മളൊക്കെയാണെങ്കിൽ തലയും കുത്തി കിടന്ന് ചിരിച്ചേനെ.
We would have fallen over and laughed.
ഇവിടെ നമ്മൾ നാടകം കണ്ടല്ലേ, കൽപ്പല എറിഞ്ഞ് ഉടച്ച് കാളക്കുട്ടി ഇടിച്ച് പൊടിച്ച് കുട്ടിപ്പിച്ച് വെട്ടിയവനെ കുറിച്ച് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഭൂതലത്തിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ.
The same man in his wrath, when he took the tablets which God had given, broke it and gave them to drink with a mixture, we are seeing that God is giving him a certificate that he is the humblest man on the face of the earth.
എന്താ കാര്യം?
What is the reason?
ഒറ്റ റീസണേ ഉള്ളൂ.
There's only one reason.
മോശക്കെതിരെ എപ്പോഴൊക്കെ ആരോപണം വന്നു, മോശക്കെതിരെ എപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾ എഴുന്നേറ്റോ, അപ്പോഴൊന്നും ഒരു വാക്കുപോലും മിണ്ടിയില്ല, ഓടി ദൈവസന്നിധിയിൽ കമഴ്ന്നു വീണു.
Whenever there were accusations against Moses, when the Israelites rose up against him, he did not speak one word but fell on his face at the feet of God.
മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു, കംപ്ലൈന്റ് ആണ്.
There was a complaint that he married a Cushite woman.
ആരാ കംപ്ലൈന്റ് പറയുന്നത്?
Who's the one complaining?
അഹരോനും മിര്യാമും.
Aaron and Miriam.
ഒന്നും മിണ്ടിയില്ല.
He did not say one word.
ദൈവസന്നിധിയിൽ കവിണ്ണു വീണു.
He fell down on his face in God's presence.
ഇസ്രായേൽ മക്കൾ എല്ലാം കൂടെ വന്നിച്ച് പറഞ്ഞു.
All the Israelites came together and said,
കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നേ?
That have you brought us here to be killed?
പിന്നെ ഒരിക്കൽ വീണ്ടും വന്നിച്ച് പറഞ്ഞു.
And then again they said,
എത്ര സൗകര്യത്തിൽ നിന്ന് വന്നതാ അവിടെ നിന്നാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ ചുറ്റുള്ളി അല്ലാതെ ഒന്നും കാണുന്നില്ല.
We had so many provisions there, but here you are giving us very nominal food.
ചെങ്കടലിന്റെ മുമ്പിൽ വന്നു.
They were standing before the Red Sea.
എല്ലാവരും മോശയുടെ നേരെ നിൽക്കുക.
All of them were against Moses.
See, അവര് ദൈവത്തിനെതിരെയല്ല, അവര് മോശയ്ക്കെതിരെയാ നിന്നെ.
See, they are not standing against God but against Moses.
ഒന്നും മിണ്ടില്ല, കവിണ്ണു വീണു കാണുന്നു ദൈവസന്നിധിയില്.
But he did not speak one word but fell on his feet in God's presence.
അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു.
He prayed a prayer for them.
നമ്മള് ഇന്ന് വരെ പ്രാർത്ഥിക്കാത്തതും ഇനി മേലാലും പ്രാർത്ഥിക്കാത്തതുമായ പ്രാർത്ഥന.
A prayer that we have yet not prayed and will probably not pray forever.
ഇതുപോലെ പ്രാർത്ഥിച്ച രണ്ടാമത് ഒരാളും കൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ.
I've seen only one other person who has prayed like this.
മോശയുടെ പ്രാർത്ഥന നോക്കിയേക്കാം.
Let us look at Moses's prayer.
32 അധ്യായം
chapter 32
അതിന്റെ 31-ാമത്തെ വാക്യം 31-ഉം 32-ഉം
verses 31 and 32
33
and 33
അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് പറഞ്ഞു എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ
നോക്ക് പറയുകയാണ് നീ കർത്താവേ ഇവരുടെ പാപം ക്ഷമിക്കണമേ
He's saying, Lord, forgive their sin.
അല്ലെങ്കിൽ നീ എഴുതി എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാ ഉറപ്പല്ലേ നീ അതങ്ങ് മായ്ച്ചു കളഞ്ഞൊരു കർത്താവേ
But if not, please blot me out of your book. Post remembrance that you've written.
പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കാനാ എന്നാ അറിയാമോ
Do you know what it means for your name to be struck off from the book?
ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും
That whose name is not found in the book of life, he will be put in the furnace of fire.
ദൈവത്തിന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ പിന്നെ തീപ്പൊയ്കയാണ്
If your name is not found in that book, then you are in the furnace.
എന്തൊരു പ്രാർത്ഥനയാ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്
What kind of a prayer he is praying?
കർത്താവേ ക്ഷമിക്കണം അവരോട്
Lord, forgive them.
അവര് വിഗ്രഹത്തെ ആരാധിച്ചു
They worshiped an idol.
പൊന്നുകൊണ്ട് ദേവനെ ഉണ്ടാക്കി
They made that calf out of gold.
എങ്കിലും ക്ഷമിക്കണേ കർത്താവേ
But Lord, please forgive them.
ഇനി ക്ഷമിക്ക അല്ലെങ്കിൽ എന്റെ പേര് മായ്ച്ചു കളയ ഞാൻ നശിച്ചു പോകട്ടെ നരകത്തിൽ പോട്ടെ ഇവർ രക്ഷപ്പെടണം
And if not, then blot my name out of the book and let me go to hell, but they must be forgiven and saved.
കർത്താവിനെ പറഞ്ഞറിയോ
And this is what the Lord said.
അടുത്ത വാക്യം verse 33.
യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും
കർത്താവ് പറഞ്ഞു മോശ നിന്റെ പേര് മായ്ക്കുന്നില്ല പാപം ചെയ്തവന്റെ പേരെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കുന്നുള്ളൂ
The Lord replied saying I will not strike off your name but whoever has sinned against me I will blot out of my book
ഞാൻ ഇത് പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാണ് ട്ടോ
I'm coming to a very important point that I want to say
എന്തൊരു പ്രാർത്ഥനയല്ലേ
What a great prayer that is
എന്തൊരു ധൈര്യമല്ല ദൈവത്തിന്റെ അടുക്കല്
വാട്ട് ബോൾഡ്നെസ് ഹി ഹാഡ്
എന്തൊരു ആക്സസ് അല്ല ദൈവത്തിന്റെ അടുക്കലേക്ക്
വാട്ട് കൈൻഡ് ഓഫ് എൻ ആക്സസ് ഹി ഹാഡ് ടു ഗോഡ്
എന്തൊരു കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട്
വാട്ട് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹി ഹാഡ്
ഏ കർത്താവ് പറഞ്ഞു
ആൻഡ് ദി ലോർഡ് സെഡ്
ചെറിയ പണിഷ്മെന്റ് തരാൻ പോവാം
ഐ എം ഗോയിങ് ടു ഗിവ് എ സ്മോൾ പണിഷ്മെന്റ്
അടുത്ത വാക്യം
ദി നെക്സ്റ്റ് വേഴ്സ്
34
ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളിച്ചെന്ന ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചത് കൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു
ചെറിയൊരു അടി കൊടുത്തു
എന്നിട്ട്
പറഞ്ഞു ഇത്രയും നാൾ ഞാൻ കൂടെ വന്നു
That all these days I was with you.
ഇനി അത് നിർത്തി
I'm going to stop that.
ഇനി ദൂതനെ വിട്ടേക്കാം
I'm going to send an angel.
നമ്മളാണ് പറഞ്ഞത് പ്രൈസ് ദി ലോർഡ് ദൂതൻ മതി കർത്താവേ
ഇവിടെ
ദൂതനെയിലും ഉണ്ടെങ്കിൽ മതി കർത്താവേ
ഇവിടെ said praise be to the Lord that we just need an angel.
അല്ല ഞാൻ ചെയ്യട്ടെ അങ്ങനെ നമ്മളോട് പറയാണ് കർത്താവ് പറയാണ് ഞാൻ കൂടെ ഒന്നും വരുന്നില്ല പേടിക്കണ്ട മിക്കായേലിനെയും ഗബ്രിയേലിനെയും ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തും വരുന്ന നിർത്തിയേക്കാം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു പോരാട്ടം അടിക്കത്തില്ല മിഗായലും ഗബ്രിയലും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും
Just imagine if the Lord says that I will not come with you but I will send Michael and Gabriel to guard your home there'll be no opposition there'll be no warfare nothing
നമ്മൾ പറയും കർത്താവേ ഗബ്രിയേൽ പോലും വേണ്ട മിഗായൽ മാത്രം മതി
He would say we don't even need Gabriel Michael himself is sufficient
പക്ഷെ മോശയുണ്ടല്ലോ അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്
This is what I want to say about Moses.
ചിരുമുടെ താഴേക്ക് ഒന്ന് വായിക്കാം, 33 അധ്യായം.
Let's read further, chapter 33.
33 അധ്യായത്തിൽ കർത്താവ്, ഞാൻ ഒത്തിരി വാക്യങ്ങൾ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ച് പറഞ്ഞു പോവാണ്.
I'm not taking each verse, I'm just running through.
കർത്താവ് പറഞ്ഞു, നിന്റെ കൂടെ വന്ന കുഴപ്പം എന്നാ അറിയോ, ഞാൻ മിക്കവാറും നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്.
The Lord is saying that the problem that that comes when I come with you is that I might destroy you.
ദൂതനാണ് അത്രയും കുഴപ്പമില്ല, ഇച്ചിരി കൂടെ കുഴപ്പമില്ല.
The angel is not a problem.
ദൂതനാണെങ്കിലും പ്രശ്നമാണ്, എന്നാലും ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ സംഭവം ഒന്നുകൂടി സീരിയസ് ആണ്.
Even if the angel comes, there's a problem, but it may be a little more if I come with you.
എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഏഴാം വാക്യം.
Verse 7.
മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നതെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമുഖയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിക്കൽ വെച്ച് നമസ്കരിച്ചു.
മോശ എന്ത് ചെയ്തു? ഈ ജനത്തിന്റെ അടുത്തുനിന്ന് മാറ്റൊരു കൂടാരം കൊണ്ടടിച്ചു.
Now what did Moses do? He took a tent and pitched it outside the camp.
സമാഗമന കൂടാരം എന്ന് പേരിട്ടു.
And it was called the tent of meeting.
അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു.
And the presence of the Lord came there.
ജനം നോക്കി നിൽക്കുക.
And the people are looking on.
ദൈവ സാന്നിധ്യത്തോടെ ഇറങ്ങിയ.
The presence of God is coming down.
അപ്പോൾ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു?
What did the people do?
അവർ അങ്ങോട്ട് പോയില്ല, അവർ നിൽക്കുന്നിടത്ത് നിന്ന് നമസ്കാരം അടിച്ചു.
They did not go to the tent, but from where they were, they worshipped.
അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം.
And the next verse is important.
Exodus 33:11, 33:11.
ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു.
ഓക്കേ, വായിച്ചു. ഇംഗ്ലീഷ് വായിച്ചു.
Thus the Lord used to speak to Moses face to face as a man speaks to his friend.
ഓ, ശ്രദ്ധിക്കണേ.
Let's pay attention.
ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി.
It is the greatest position that a person in this world can receive.
ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ദൈവം എന്ത് ചെയ്തു? മോശയോട് സംസാരിച്ചു.
As a man talks to his friend, the Lord was speaking to him.
ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ.
As a friend talks to a friend.
അങ്ങനെയാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്.
That was how God communicated with him.
അങ്ങനെയാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
That is how the Lord desires to communicate.
ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ.
As a friend talks to his friend.
ഇതിനു മുൻപ് ഇതുപോലെ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്
ഇതിനു മുൻപ്. Before this, a person spoke to God like this.
ആരെന്നറിയാമോ?
Do you know who this is?
Abraham.
It was Abraham.
അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ.
It was said of Abraham that he is a friend of God.
ചിലർ പറയാറുണ്ട്, അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്?
Some people I just ask them, what do you think about God?
God is my friend.
And I say, God is my friend.
ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്.
There are some people who say that.
അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം എന്താ?
And I ask them, what is the reason?
എന്റെ ഹൃദയത്തിലുള്ള എല്ലാം ഞാൻ ദൈവത്തോട് പറയും.
Whatever is in my heart, I tell it to him.
God is my friend.
God is my friend.
അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവം എല്ലാം പറയുന്നുണ്ടോ?
And I ask them, does God say anything?
അതൊന്നുമില്ല, ഞാൻ എന്റെ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവത്തോട് പറയും.
That is not there, but whatever is in my heart, I will say.
എന്റെ പൊന്നു സഹോദരി, നമ്മളെല്ലാം പറഞ്ഞെന്നുള്ള ശരിയാ, പക്ഷെ ഇങ്ങോട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലേ?
I told them, brothers, friendship is a two-way communication, right?
നമ്മൾ അങ്ങോട്ട് പറഞ്ഞു.
I told them,
ഈ മറ്റേതെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്.
The other one is just request or petition.
നമ്മൾ ഇന്ന് ഒരാളോട് പറയുകയാണ്.
We go and tell something to people.
ഇത് അങ്ങനെയല്ലെന്ന്.
But this is not that.
ഇത് മോശ ദൈവത്തോട് സംസാരിക്കുന്നു.
It is when Moses is talking to God.
ദൈവം മോശയോട് സംസാരിക്കുന്നു.
And God is also talking to Moses.
അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു.
Abraham talks to God.
ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു.
And God is talking to Abraham.
ദൈവം പറഞ്ഞൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
And there's a big statement that he makes.
സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോവാ.
That he is going to destroy Sodom and Gomorrah.
യേശുവും രണ്ട് ദൂതന്മാരും എന്ന് ഞാൻ പറയട്ടെ. യേശു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് മാനിഫെസ്റ്റേഷൻ ആണ് യേശുവിന്റെ.
That is an Old Testament manifestation of Jesus, so that's why I'm saying that.
അപ്പോൾ യേശുവും രണ്ട് ദൂതന്മാരും കൂടെ പോവുക.
And so Jesus and two angels are going forward.
പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ പറഞ്ഞൊരു കാര്യമുണ്ട്.
And the Lord God says one thing.
ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് മറച്ചു വെക്കുമോ?
The thing that I am about to do, how can I hide it from my friend Abraham?
സൗരങ്ങളെ, നമ്മൾ ദൈവത്തോട് പറയുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് ദൈവം നമ്മോട് സംസാരിക്കുമ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് വി ടെൽ ഗോഡ് ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് ഓർ എ മാർക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ബട്ട് റാദർ വാട്ട് ഹി ടെൽസ് അസ്.
ശിഷ്യന്മാർ എന്തോരം കാര്യങ്ങളെ കർത്താവിനോട് പറയുന്നേ.
ദേർ വാസ് സോ മെനി തിങ്സ് ദാറ്റ് ദി ഡിസൈപ്പിൾസ് ടോൾഡ് ജീസസ്.
യോഹന്നാൻ 15 ലേശി പറഞ്ഞു,
ബട്ട് ഇൻ ജോൺ 15 ജീസസ് സേസ്,
ഇനി ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല.
ഐ ആം നോ ലോങ്ങർ കോളിങ് യു സർവന്റ്സ്.
ആ ദാസന്മാർ ഇത്രയും നാൾ കമാൻഡ്മെന്റ് പല കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളായിരുന്നു.
ബട്ട് ബിക്കോസ് ഇൻ ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓൺലി തിങ്സ് വർ ടോൾഡ് ബൈ ജീസസ് ടു ദം.
ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ച് തന്നതുകൊണ്ട് നിങ്ങളെ ഇനി സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു.
ബിക്കോസ് ഐ ഹാവ് ടോൾഡ് യു എവരിതിങ് ദാറ്റ് ദി ഫാദർ ഹാസ് സെഡ്, ഐ ആം നൗ ഗോയിങ് ടു കോൾ യു ഫ്രണ്ട്സ്.
നമ്മൾ കർത്താവിനോട് പറയുമ്പോഴല്ല നമ്മൾ ഫ്രണ്ട് ആകുന്നത്.
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വെൻ വി ടോക്ക് ടു ഗോഡ് ദാറ്റ് വി ബിക്കം ഫ്രണ്ട്സ്.
കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ഫ്രണ്ട്ഷിപ്പിന്റെ റിയൽ ജോയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.
ഇറ്റ് ഈസ് ഓൺലി വെൻ ദി ലോർഡ് ഓൾസോ സ്പീക്സ് ടു അസ് ഇൻ റിട്ടേൺ ദാറ്റ് ദി റിയൽ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഈസ് എക്സ്പീരിയൻസ്.
ഹല്ലേലൂയാ,
ഹല്ലേലൂയാ.
കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ഹൃദയം തുറന്ന് ഒരാൾ സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നത്.
റിയൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് റീച്ച്ഡ് വെൻ എ പേഴ്സൺ ഓപ്പൻസ് അപ്പ് ഹിസ് ഹാർട്ട് ആൻഡ് റിവീൽസ് ഇറ്റ്.
അതുവരെ ചെയ്യാത്തൊരു കാര്യം അതിന് ശേഷം യേശു ചെയ്തു.
ദേർ വാസ് വൺ തിങ് ദാറ്റ് ജീസസ് ഹാഡ് നോട്ട് ഡൺ ടിൽ ദെൻ ദാറ്റ് ഹി ഡിഡ് ദെൻ.
ആ ഗെത്സെമനയുടെ മുമ്പിൽ,
ഇൻ ഫ്രണ്ട് ഓഫ് ഗെത്സെമൻ,
ശിഷ്യന്മാരുടെ മുൻപാകെ ആകുലപ്പെടാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ വ്യാകുലപ്പെടാൻ തുടങ്ങി.
ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ് ഹി കെയിം ടു ആംഗ്വിഷ്.
എന്ത് പറയണം, എന്നോട് കൂടെ അല്പസമയം ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കുക.
Could you be with me, rise up and pray for some time?
അതുവരെയും പറഞ്ഞില്ല.
He had never said that before that.
ഇപ്പോൾ ലെവൽ മാറി.
Now the level has changed.
ഫ്രണ്ട്ഷിപ്പിൽ ലെവൽ മാറി.
It is a different level of friendship.
ഇപ്പോൾ അവന്റെ തന്നെ ഭാരങ്ങൾ ഷെയർ ചെയ്യാ ശിഷ്യന്മാരോട്.
Now he is starting to share his burdens with the disciples.
അതുവരെ ആശ്വാസത്തിന്റെ വചനങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്.
And until then he had only given them words of comfort.
ഇപ്പോൾ അവന്റെ ഭാരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്.
But now he is even giving his burdens to them.
Hallelujah. പിന്നെ രണ്ടുപേരോടും കൂടെ ഷെയർ ചെയ്തു.
And then
രണ്ടുപേരോടും കൂടെ ഷെയർ ചെയ്തു.
He shared with two other people.
ആരെന്നറിയാമോ?
Do you know who that is?
മോശയും എലിയാവും.
Moses and Elijah.
മരുഭൂമിയില്,
on the transfiguration mount,
തനിക്ക് വരാൻ പോകുന്ന നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു.
Of the circumstances that are going to come in the future.
Oh, hallelujah. കർത്താവ് പറയാം, അവിടെയും കർത്താവ് പറയാണ് തന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുക.
Again the Lord is opening up his heart and speaking to them.
That is friendship. ഇതാ മോശയോട് സംസാരിക്കുന്നു.
Now he's speaking to Moses.
ഏലിയാവിനോട് സംസാരിക്കുന്നു.
He's speaking to Elijah.
യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നു.
Jesus is talking to the disciples.
ഹൃദയം തുറന്ന് സംസാരിക്കുക.
He's opening his heart and talking to them.
ബന്ധം അടുത്തൊരു തലത്തിലേക്ക് മാറുകയാ.
The relationship is going to the next level.
ഇതുവരെ ദാസന്മാരായിരുന്നു.
Until now they were servants.
ഇപ്പോൾ സ്നേഹിതന്മാർ.
But now they are friends.
മോശ എന്റെ സ്നേഹിതൻ.
Moses, who is my friend.
അബ്രഹാം എന്റെ സ്നേഹിതൻ.
Abraham, who is my friend.
കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല.
അങ്ങോട്ട് ശ്രദ്ധിച്ച്, ആരെ അറിയിച്ച് പറഞ്ഞല്ലേ ഓൾറെഡി.
He already said who is going to send.
ആരെ അയച്ചിരുന്ന് പറഞ്ഞേ?
Who did the Lord say he will send?
ആരെയാ? ആരെ അയക്കുന്ന് പറഞ്ഞേ?
Who did he say he'll send?
ദൂതനെ അയക്കുന്ന് പറഞ്ഞു.
That I will send an angel.
മോശ ആ പേപ്പറെല്ലാം വലിച്ചു കീറി ദൂരെ കളഞ്ഞു.
Moses took that paper, he tore it apart and threw it away.
എന്നിട്ട് ചോദിക്കുകയാണേ.
And then he's asking,
കർത്താവേ ആരെയാ കൂടെ അയക്കുന്നേ?
And again he's asking, who are you going to send?
ആ ബന്ധം കണ്ടോ?
Do you see the relationship?
നമ്മളാണ് സാറിനെ പറഞ്ഞത്, എടാ ദൂതനെ അയക്കാന്ന് പറഞ്ഞല്ലേ.
If it would have been us, we would have said, he said, right, he would send the angel.
ഇത് ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
Do you see the understanding between them?
മോശയ്ക്ക് അറിയാം ഇദയോ ആരാണെന്ന്.
Moses knows who this God is.
അടുത്ത വാക്യം.
The next verse.
എന്റെ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു.
എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു.
Oh, I have known you by name and you have also found favor in my sight. എനിക്ക് നിന്നോട് ഫേവർ തോന്നിയിരിക്കുന്നു.
You have also found favor in my sight.
ഞാൻ നിന്റെ പേര് അറിഞ്ഞിരിക്കുന്നു.
I know you by name.
വ്യക്തിപരമായി ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു.
I know you very personally.
അതിന്റെ അടുത്ത വാക്യം, 13 വാക്യം.
In verse 13.
ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ.
സത്യമാണ് സോറി, ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്തോ ഒരു ഫ്രീഡത്തിലാണ് സംസാരിക്കുന്നത്.
സി ഹൗ ഫ്രീലി ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗോഡ്.
കർത്താവേ, എന്റെ വീട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കാത്തോണേ.
ഗോഡ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഓൾ ദി പീപ്പിൾ ഇൻ മൈ ഹൗസ്.
പിള്ളേരുടെ പഠനത്തില് ദൈവമേ നിന്റെ കൃപ കൂടെ ഇരിക്കണേ.
ഗോഡ് ലെറ്റ് യുവർ ഗ്രേസ് ബി അപ്പോൺ മൈ ചിൽഡ്രൻസ് സ്റ്റഡീസ്.
ജോലിയിൽ ബോസ് പോരാട്ടം നിനക്കറിയാലോ, അതുകൊണ്ട് ആ പുള്ളിക്കാരനെ ഒന്ന് താങ്ങിയേക്കണേ.
ഗോഡ് പ്ലീസ്, ദേർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മൈ വർക്ക് പ്ലേസ്, സോ പ്ലീസ് കീപ് ദാറ്റ് പേഴ്സൺ അറ്റ് ബേ.
ഇവരുടെ ജോലി കളയണ്ട, വായ നടച്ചാൽ മതി.
ലെറ്റ് ഹിം നോട്ട് ലൂസ് ഹിസ് ജോബ് ബട്ട് ലെറ്റ് ഹിസ് മൗത്ത് ബി ഷട്ട്.
ഞാൻ ചെയ്ത എന്തൊരു ഹയർ ലെവൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു ഈ മോശയും ദൈവമായിട്ട്.
See what kind of a higher level of communication is happening between Moses and God.
നിന്റെ വഴി എന്നെ അറിയിക്കണേ.
Make known to me your ways.
നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഒന്ന് അറിയട്ടെ.
That I may find favor in your sight, reveal yourself to me.
ഒരു ഭയങ്കര പ്രാർത്ഥന കേട്ടോ.
It is a great prayer.
ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അറിയണം.
In order to find favor in his sight, we must know him.
അങ്ങനെയാണെങ്കിൽ മോശയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു?
And if that is so, what was the greatest desire that Moses had?
കർത്താവെ, എനിക്ക് നിന്നെ അറിയണം.
That Lord, I want to know you.
എന്താ അറിയാ എന്ന് പറഞ്ഞാ എന്താ?
What does it mean to know?
അറിയാ എന്ന് പറഞ്ഞാ എന്താ?
What does it mean?
ഒരു ബിബ്ലിക്കൽ term ആണ് knowing, അറിയുക.
Knowing is a very biblical term.
ആദം ഹൗവെ അറിഞ്ഞു.
Adam knew his wife Eve.
Most intimate relationship ne kaanikkune.
It shows or picturizes a very intimate relationship.
Nammal oru bible la korcha kaariyam enna ariyanam.
I want to know a lot of things of the bible.
Odiru peru bible la kaariyangal ariyan vendittu enthu cheyyunnundu aanya bible eduthu.
Many people study the bible to know many things in it.
Avan enna padichu?
At the end, what did you study?
Bible il ethom prayam ulla aal aarana?
Who is the oldest man in the bible?
Ara. ആ പിള്ളേര് പറഞ്ഞു മെത്തുശല്ലേ, കാരണം പിള്ളേർക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഒരു വാക്യ മത്സരത്തിന് ഒരു ചോദ്യം ചോദിച്ചു.
Once there was a competition, a verse reciting competition.
സിമന്റ് കമ്പനിയുടെ പേരുള്ള ന്യായാധിപൻ ആരാണ്?
Who is the judge whose name is named after a cement company?
പിള്ളേര് ചാടി പറഞ്ഞു, ശങ്കർ സിമന്റ്. നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ നമുക്കുണ്ട്.
I say we have a lot of information.
Bible padikkunnathinte vaikkunnathinte dhyanikkunnathinte paramamaya uddesham avudte ariyuka ennalla.
The most important reason why we study, read and meditate the scriptures is so that we would know him.
ഈ പരിശുദ്ധനെ അറിയുക.
To know this holy one.
ഈ സ്നേഹവാനെ അറിയുക.
To know this friend.
ഇത്ര കരുണയുള്ള മനസ്സലിയുള്ള ദൈവത്തെ അറിയുക.
To know this merciful and gracious God.
ഇത്ര സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ അറിയുക.
To know this omnipotent, omnipresent and omniscient God.
സൗണ്ട് സംഗീതക്കാരന്റെ ഭാഷകളല്ലോ, എൻ്റെ പരമാനന്ദമായ ദൈവം.
And look at the language of the psalmist who says, the joy of all of my joys.
ഓ ദൈവത്തെ അറിഞ്ഞപ്പോൾ പറയാണ്, എൻ്റെ പരമാനന്ദമായ ദൈവം.
That when he knew God, he tells about him that he is the joy of all my joys.
66 പുസ്തകത്തിന്റെ പേര് കാണാതെ അറിഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ.
There's nothing wrong in knowing the 66 books by heart.
പഠിപ്പിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്.
There's nothing wrong in teaching the kids that.
നമ്മൾ കൂടുതൽ ബൈബിൾ വായിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് 66 പുസ്തകങ്ങളുടെ പേര് വായിക്കുക. There is nothing wrong in that.
It's good that we encourage the children to know more of that, so it's not wrong.
അത് പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് കുറച്ചുകൂടി ഉപയോഗിക്കുന്നത്.
It's something that can be taught to the kids.
പണ്ടൊരിക്കലും ഒരു പാസ്റ്റർമാരുടെ ഇന്റർവ്യൂ നടന്നു.
Once there was an interview for pastors.
ഒന്നാമത്തെ ചോദ്യം,
the first question was,
10 കൽപ്പനകൾ പറയുക.
Recite the 10 commandments.
കുറച്ച് പാസ്റ്റർമാരെ പൊളിഞ്ഞു, 10 കൽപ്പന പറയാൻ പറ്റിയില്ല.
Some of the pastors could not recite them.
നമ്മൾ ചിന്തിച്ചാൽ മതി, എത്ര കൽപ്പന നമുക്കറിയാം. അത് അപ്പൊ അടുത്ത വീണ്ടും അടുത്ത റൗണ്ട് ഇന്റർവ്യൂ.
And the next round of interview.
അടുത്ത ചോദ്യം,
the next question was,
12 അപ്പോസ്തലന്മാരുടെ പേരുകൾ.
What are the names of the 12 apostles?
അവർ കുറേ പേരും കൂടി അടിച്ചുപോയി.
Many of the pastors failed there.
മൂന്നാമത്തെ ചോദ്യം,
the third question.
അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിലല്ലേ, 7 പേരെ തിരഞ്ഞെടുത്തില്ല, 7 പേരുടെ പേരുകൾ പറയുക.
What are the names of the 7 people who were chosen in Acts chapter
8? എത്ര പേര് അവശേഷിച്ചു എന്ന് എനിക്കറിയത്തില്ല.
I don't know how many people remain.
നമ്മൾ അതിന്റെ അർത്ഥം അത് പഠിക്കരുതെന്നാണ്, അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
I'm not saying that we must not read or study that.
നമുക്ക് അതൊക്കെ നമ്മളെ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്.
Those are things that help us.
അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ.
These are things that help us in our study.
പ്രധാനപ്പെട്ട ഒരു കാര്യം,
but the most important thing,
കർത്താവിനെ അറിയാൻ
is that we must know him
അവിടത്തേക്കുമായിട്ട് ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ
that we must come into a deep relationship with him
ഒരു സ്നേഹിതനോടെന്നപോലെ അവിടത്തോട് സംസാരിക്കാനും അവിടത്തെ ശബ്ദം കേൾക്കാനുമായിട്ട്
that as a friend talks to a friend that we might talk to him and listen to his voice
avudtende avudte mahattam kandu aaradhikkuvanayittu
that we may see his glory and worship him
avudte kartavinte ishtam thiricharanja ishtam cheyyuvanayittu
that we may know his desire of us and do that
aa kartavinte kooda nadakkuvanayittu
that we might walk with him
aa divya swabhavathilekku dinandorum anruvapadanayittu
that we might conform to that divine attributes
akke pradhanapetta kaari
those are very important things
മോശയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച്
ലുക്ക് ഫർദർ അറ്റ് ദിസ് കമ്മ്യൂണിക്കേഷൻ
14 വാക്യം
വേഴ്സ് 14
അതിനവൻ
ആ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും
ആ
ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു
ഓ ശ്രദ്ധിച്ചു നമ്മുടെ സാധാരണ പല വീടുകളിലുള്ള വാക്യമാണ് മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു
Many times in our homes we have this verse strung up saying my presence will go with you
മോശ എന്നെ മറുപടി പറഞ്ഞു
and what is the response of Moses
അടുത്ത വാക്യം
the next verse
അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്
ഓ മൈ ഗോഡ് എന്തൊരു പ്രാർത്ഥനയാണ്
And see the prayer.
തിരുസാന്നിധ്യം പോരുന്നില്ലെങ്കിൽ ഇവിടുന്ന് പോകണ്ട കർത്താവേ.
If your presence will not go with me, do not bring us up from here.
നീ കൂടെ ഇല്ലെങ്കിൽ പോകണ്ട കർത്താവേ.
If you're not with us, we don't want to go from here.
നമ്മൾ പറഞ്ഞു കർത്താവേ നീ കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇന്റർവ്യൂ എന്ന് കിട്ടിയാ മതി കർത്താവേ.
We might say, Lord, if you're not with us, it's okay, but somehow we want to pass the interview.
അല്ല എന്റെ പരിഹാരം വരുത്തിയാ മതി കർത്താവേ.
Or just bring about the solution.
മോശ പറഞ്ഞു നേരെ തിരിച്ചാ.
And the exact opposite is what we see here.
കാനാൻ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല.
That even if we don't see Canaan
avada chenna vishalamayittu thamasillenum kolappilla
even if we do not have rest in a large place
nee kooda varunnillengil ivada thanna theerate
if you do not come let us end here itself
o etra value cheyanu ariya devante sanidhyathe
you see how much he values the presence of god
saragala namak etra adhigamayi sanidhyam avashyam
brothers sisters how much more do we need this presence
adu preach cheyan ee pulpilekku varumbod avashyam
when I come to preach in this pulpit I need it
nee kooda illengi
if you are not there
മുഖപാട്ടിന്റെ ചില വരികൾ എന്ന് പറഞ്ഞാൽ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല
എന്റെ പുരക്കകത്ത് വരാ ഞാൻ പോരാത്തവനാണേ എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ എന്റെ പുരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ അസാധ്യമായി ഒന്നും നിന്നെ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ അസാധ്യമൊന്നും നിന്നെ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ നീ പറഞ്ഞ നീലം മാറും, നീ പറഞ്ഞ ലോകം മാറും, നീ പറഞ്ഞ നീലം മാറും, നീ പറഞ്ഞ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുണ്ട്? യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുണ്ട്? ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എന്റെ മൂലയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, എന്റെ പുരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, 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 എനിക്കത് മതിയേ, എനിക്കത് മതിയേ.
സ്വരങ്ങളെ, ഞാൻ ഇത്രയും കാര്യം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഇത്രയും കാര്യം പറഞ്ഞത്.
Dear brothers and sisters, I said all of these things to come to this final one thing I wanted to say.
ഇതുപോലെ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം നടന്ന ഒരൊറ്റ സംഭവമുള്ളേ.
All of this, there was just one time that this communication really happened.
അതേശു പിതാവുമായിട്ട് സംസാരിച്ചതാ.
It was when Jesus spoke to the Father.
പിതാവ് യേശുവിനോട് സംസാരിച്ചതാ.
When the Father spoke to Jesus.
ഓരോ സാഹചര്യങ്ങളിലും യേശു പിതാവിന്റെ മുഖത്തേക്ക് നോക്കും.
In every single situation, Jesus looked to the Father's face.
ആ ശബ്ദം മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, സ്വർഗം തുറന്ന ശബ്ദം ഉണ്ടായിട്ടുണ്ട്.
The heavens opened and the voice came down thrice.
പക്ഷേ അല്ലാത്തപ്പോൾ സംസാരിച്ചില്ല പിതാവ്.
But at the other times did the Father not speak to Jesus?
Audible voice മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്.
There were three times that the audible voice was witnessed.
Even ende priyaputran ivan njan prasadichirikkunnu audible voice.
This is my beloved son in whom I am well pleased. There was this audible voice.
Rendu raasham.
Twice.
Njan mahutvapeduthu irikkunnu ini mahutvapeduthu audible voice.
I have glorified it and will continue to do so. Another audible voice.
Baaki onnum audible voice allayirunnu.
The other things that Jesus heard was not audible.
പക്ഷേ യേശു പിതാവിന്റെ ശബ്ദം കേട്ടു.
And yet Jesus heard the voice of the Lord.
എന്തിനാ അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് ഓടിയത്?
Why is it that even early in the morning, even while it was still dark, he ran off?
എന്തിനാ ഓടിയത്?
Why did he run?
അപ്പന്റെ മാധുരി ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാ.
It was to hear the beautiful voice of the Father.
കാരണം യേശുവിനെ അറിയാം, ആ അപ്പന്റെ ശബ്ദത്തിന് മാത്രമേ എന്റെ ഒരു ദിവസം മുഴുവൻ ശക്തിയോടെ എന്നെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ.
Because Jesus knew that it was only the Father's voice that would give him strength and sustenance.
ആ അപ്പന്റെ ശബ്ദത്തിന് മാത്രമേ മുൻപോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ.
It was only through this Father's voice that he would know how he needs to go ahead.
പിതാവിനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല.
Apart from the Father I can do nothing.
ഓടി ചെല്ലുകയാണ് രാവിലെ.
He is running early in the morning.
അപ്പന്റെ ശബ്ദം കേൾക്കാൻ.
To listen to the voice of the Father.
ആ മാധുര്യമുള്ള വാക്കുകൾ കേൾക്കാൻ.
To listen to those beautiful words.
ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കാൻ.
To hear words of comfort.
മകനെ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വാക്കുകൾ കേൾക്കാൻ.
To hear the words, son, I am with you.
Yes. ഇനി ആ യേശുവിൽ തന്ന അതേ ആത്മാവിനെ, സുപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു എന്ന തിരുവചനം പറയുന്നു.
And the scriptures testify that it is the same spirit that was in the son that is inside each one of you.
യേശുവിൽ ഉണ്ടായിരുന്ന ആത്മാവിന്റെ സെക്കൻഡറി ആത്മാവാണെന്നല്ല.
Don't think it is a second rate or second quality spirit that is in us.
യേശുവിൽ ഉണ്ടായിരുന്ന സ്വപുത്രന്റെ ആത്മാവിനെ തന്നെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നിരിക്കുക.
It is the same spirit that was in Jesus that has been put inside of us.
അതുകൊണ്ടാണ് അബ്ബ പിതാവേ എന്ന് നാം വിളിക്കുന്നത്.
And that is why we can call out Abba Father.
യേശു വിളിച്ചതുപോലെ തന്നെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനായിട്ട്.
In the same way that Jesus called out, we can also call out Abba Father.
അങ്ങനെയാണെങ്കിൽ യേശു പിതാവിനെ കേട്ടതുപോലെ തന്നെ നമുക്കും ആ പിതാവിനെ കേൾക്കാം.
And if that be so, if Jesus heard the voice of the Father, we also can.
അത് ഒരു audible voice അല്ല.
It may not be an audible voice.
അത് ആത്മാവിന്റെ ഉള്ളിൽ വരുന്ന voice ആണ്.
It is a voice that comes in the spirit within.
ഉള്ളിൽ വരുന്ന voice ആണ്.
Voice that comes on the inside.
ഉള്ളിലിരുന്ന ആത്മാവ് പിതാവിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും.
And the spirit residing in us enables us to hear the voice of the Father.
അതിന് ഏറ്റവും പറ്റിയ medium ആണ് ദൈവത്തിന്റെ വചനം നിരന്തരം ധ്യാനിക്കുക.
One of the main medium for that to happen is repeated meditation of God's word.
ഇതിലൂടെയാണ് primarily പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ പിതാവിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
It is primarily through this that the spirit enables us to hear the voice of the Father.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനും ആ ബുധനാഴ്ചത്തെ മീറ്റിംഗിന്റെ കാര്യം മെഡിറ്റേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, അതായത് പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കും.
I said in the Wednesday Bible study that the spirit will remind us of all that Jesus taught us.
എന്റെ പൊന്നു സഹോദരങ്ങളെ, പ്രലോഭനങ്ങളുടെ സമയത്ത് ഇത് ഓർമ്മ വന്നില്ല എന്നെ ചെയ്യാൻ പറ്റും? ബൈബിളിൽ നോക്കാൻ പറ്റും പ്രലോഭനത്തിന്റെ സമയത്ത്?
In the times of temptations, can we open up our Bibles and look at these scriptures?
ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ബൈബിൾ പരിശോധിക്കാൻ പറ്റും എവിടെയായി സംഭവം കിടക്കുന്നത് എന്നുള്ള നോക്കാൻ സമയം കിട്ടും?
When there's a tough circumstance, can you open your Bible and go to a verse to find out what to do?
നമ്മൾ സെർച്ച് അടിച്ച് നോക്കുക, മൊബൈൽ ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോ സെർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
Because we have our phones, we are trying to search it on our phones.
ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രലോഭനങ്ങളുടെ സമയത്ത് ഒറ്റ വചനമകത്തോട്ട് വരും.
But in times of temptation and trials, there'll be one voice of the spirit inside of us.
അതാ യേശു പറഞ്ഞത്, പിശാച് വന്ന് പ്രലോഭിച്ചപ്പോൾ ഈ വിശന്ന് കരിഞ്ഞ യേശു നിൽക്കുക, ഈ കല്ല് അപ്പമാകട്ടെ എന്ന് നീ കൽപ്പിച്ചാ മതിയല്ലോ.
And Satan, when Jesus was so hungry, he came and said, make these stones into bread.
പെട്ടെന്ന് ഉള്ളിൽ പരിശുദ്ധാത്മാവ് പിതാവിന്റെ ശബ്ദം കേട്ടു.
And immediately through the spirit he heard the voice of the Father.
ആവർത്തന പുസ്തകത്തിൽ നിന്ന്.
It was in the book of Deuteronomy.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു.
Man shall not live by bread alone but by every word that proceeds from the mouth of the Father.
വീണ്ടും അടുത്ത പ്രലോഭനം വന്നു.
And yet the next temptation came.
ഒന്നെടുത്ത് താഴേക്ക് ചാടറ ദൂതന്മാർ വന്ന് താങ്ങുമ്പോൾ എല്ലാവരും പറയും യേശു സാധാരണയാളല്ല വലിയ ആളാണ്.
And he said that just fall from the top and the angels will come and hold you and they will say how great he is.
അങ്ങനെ അടുത്ത ശബ്ദം പിതാവിന്റെ മുഴങ്ങി.
And again the Father's voice was in him.
നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്.
Do not test the Lord your God.
അടുത്ത പ്രലോഭനം വന്നു.
The next temptation came.
അവൻ പറഞ്ഞു വിട്ടു പോടാ എന്നെ.
And he told him and commanded him to get behind him.
അവൻ നിരന്തരം ഈ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് യേശു ജീവിച്ചേ.
There was this continuous and constant communication which Jesus lived.
Adhe sadhyathilekku namme vilichirikkya.
And it is to that same possibility that God is calling us.
Adhe aathmavine nammude ullil thannirikkya.
It is that same spirit that is inside of us.
Pidavinte shabdam kelkkan.
That we might hear the voice of the Father.
Appadi paattille
the song that we sang.
Oru vaakkam adhi.
Just one word is needed.
ഒറ്റ ശബ്ദത്തിന് നമ്മുടെ മുഴുവൻ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും.
It is that just one voice that can change our entire lives.
അത് എങ്ങനെയാ വരുന്നത് നമുക്ക് അറിയത്തില്ല.
We do not know how that will come.
പക്ഷെ കർത്താവിന് അറിയാം ഓരോരുത്തരോട് എങ്ങനെയാ ഇടപെടേണ്ടത്.
But the Lord knows how he needs to deal with every one of us.
ഏത് വചനമാ ഇടപെടേണ്ടത്.
What scripture needs to be sent.
ഏതിന്റെ വ്യാഖ്യാനം ആദരേണ്ടത്.
What interpretation is to be given.
എവിടെയാണ് നമ്മെ പഠിപ്പിക്കേണ്ടത്.
Where it is that we must be taught.
ഞാൻ അവസാനിപ്പിക്കുകയാണ്.
I'm ending here.
ഇത്രയും വലിയ സാധ്യതയുള്ളവരാ നമ്മൾ ഓരോരുത്തരും.
Each one of us is such a great possibility.
ഈ റിലേഷൻഷിപ്പ് വർദ്ധിക്കുമ്പോഴാ ദൈവത്തിന്റെ സ്നേഹിതന്മാർ എന്നുള്ള പദവിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്.
It is when this relationship grows that we come to the full possibility of being a friend of Jesus.
അവൻ നമ്മോട് ഇടപെടും.
He will deal with us.
സംസാരിക്കും.
He will speak to us.
ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് മറച്ചു വെക്കോ.
How can I hide what I'm going to do from my friend Abraham?
രാത്രി 2 മണിക്ക് ഒരു പക്ഷേ ഒന്ന് ഉണരും.
Maybe at 2 o'clock in early morning you will get up.
ഒരു മുഖം ചിലപ്പോൾ തെളിഞ്ഞു വരും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ.
You might see a face appear before you to pray for them.
എപ്പോഴും ഈ പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രോംപ്റ്റിംഗ്സ് വന്നുകൊണ്ടിരിക്കും.
There'll be repeated promptings to pray.
ആശ്വാസത്തിന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും.
There'll be words of comfort that keep repeatedly coming.
തിരുത്തലുകളുടെ ശബ്ദം വന്നുകൊണ്ടിരിക്കും.
There'll be words of correction.
പറഞ്ഞത് ഇച്ചിരി കൂടി പോയല്ലോടാ.
What you said was a little hurtful.
നിങ്ങറിയ ഒരു പ്രാവശ്യം ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേന് ഞാൻ പറയാം, കർത്താവേ ആ ഒരു കാര്യം എന്തിനാ ഞാൻ പറഞ്ഞത്.
Many times after preaching I go back from here and think, why did I say that, Lord?
Sorry, Lord. എനിക്ക് അങ്ങനെ കുറച്ചും കൂടെ അങ്ങടെ കൃപ എനിക്ക് ആവശ്യമാണ്.
And I say, sorry, Lord, I need more of your grace.
ഈ കുറച്ചും കൂടെ കൂട്ടായ്മ ആവശ്യമാണ്.
I need more fellowship.
കുടുംബത്തിലാണെങ്കിലും നമ്മൾ പറയും, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ തിരിയുമ്പം അകത്ത് പിതാവിന്റെ ശബ്ദം കേൾക്കും.
Even in our families, when we say certain things, we turn back and we hear the voice of the Father inside.
അതാ വിശുദ്ധീകരണത്തിന്റെ ജീവിതം.
That is a life of sanctification.
വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
and even as we are reading the word,
അതിനുശേഷം അത് മടക്കി വെച്ചിട്ട് ഇരിക്കുമ്പോഴും,
even when we close it and sit,
നമ്മൾ ചിന്തിക്കാത്ത വചനത്തിന്റെ പ്രകാശനം ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
Things that we are beyond our thinking, there will be light that is given to us.
ഇന്നുവരെ കേൾക്കാത്തത്,
things that we have never heard till now,
വന്നുകൊണ്ടിരിക്കും.
It will come to us.
ഇന്നലെ രാവിലെ ഞാൻ രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ,
yesterday morning when I was praying for Ashmi,
petamma pidavinte shabdam ende ullilekku vannu.
The voice of the Father came to me.
I am embracing her, she is my beloved.
I'm embracing her, she is my beloved.
Nan prarthana kaiyum enikku confidence irunnu kaiyum.
And it was a great confidence.
Nan chenna Rashmiyodu parnju, Rashmi innu raavile nan prarthichondirunnappol ende ullil aa shabdam mulangi, you are his beloved. Aa kartavinte chiragadila nee maranjirikkunnu dhairyathode naakki vivaha jeevithathilekku munnottu povaam.
And I went to Rashmi and said that when I was praying for you, the Father told me that he's embracing you, you are his beloved, and you can live under the shadow of his wings.
Takka samayathu,
and at the right time,
aashwasathinte vaakkal,
a word of comfort,
dhairyathinte vaakkal,
a word of boldness,
thiruthalinte vaakkal,
a word of correction,
devathe kurichulla prakashanam,
a light regarding God. How exciting is the Christian life?
Boring life allanna,
it's not a boring life.
Ayinte artham 24 manikkoru prarthikkana alla.
It doesn't mean that we have to pray 24 hours.
Nammal yathra edu vedakadakku thiru tamashu paranju.
We journey and we travel and we tell jokes.
Tamashinte boundary cross edal ullil ariyam.
And when we cross the boundary of the jokes, we will know on the inside.
Ariyam agathe shabdam varum.
Inside there will be a voice.
Notam mariyal agathe shabdam varum.
If our sight is turned in the wrong direction, there will be a voice.
ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക.
When you turn to the left or the right, there'll be a voice behind you saying, this is the way, go in it.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.
Let us close our eyes.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും